ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഏപ്രിൽ മാസം 5-ാം തീയതി. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 15, 16, 17 എന്നീ അധ്യായങ്ങൾ ഇന്ന് വായിക്കുന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കൊയ്ത്തു കാലത്ത് ശിംഷോൻ ഒരു കോലാട്ടിൻ കുട്ടിയെയും കൊണ്ട് തൻ്റെ ഭാര്യയെ കാണാൻ ചെന്നു. ശയനഗ്രഹത്തിൽ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അവളുടെ അപ്പനോ അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ, നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവളെ നിന്റെ തോഴന് കൊടുത്തുപോയി. അവളുടെ അനുജത്തി അവളേക്കാൾ സുന്ദരിയല്ലോ, അവൾ മറ്റവൾക്ക് പകരം നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് ശിംഷോൻ, ഇപ്പോൾ ഫിലിസ്ത്യർക്കൊരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. ശിംഷോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് പന്തമെടുത്ത് ഈ രണ്ട് വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫിലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ടു. കറ്റയും വിളവും ഒലിവുതോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു. ഇത് ചെയ്തത് ആറെന്ന് ഫിലിസ്ത്യർ അന്വേഷിച്ചാറെ, തിമ്നക്കാരൻ്റെ മരുമകൻ ശിംഷോൻ അവൻ്റെ ഭാര്യയെ അവനെടുത്ത് തോഴന് കൊടുത്തു കളഞ്ഞുവെന്ന് അവർക്ക് അറിവ് കിട്ടി. ഫിലിസ്ത്യർ ചെന്നു അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അപ്പോൾ ശിംഷോൻ അവരോട്, നിങ്ങൾ ഈ വിധം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവരെ കഠിനമായി അടിച്ചു, തുടയും നടുവും തകർത്ത് കളഞ്ഞു. പിന്നെ അവൻ ചെന്നു ഏതാം പാറയുടെ ഗഹൂരത്തിൽ പാർത്തു. എന്നാൽ ഫിലിസ്ത്യർ ചെന്നു യഹൂദയിൽ പാളയമിറങ്ങി ലേഹിയിൽ എല്ലാം പരന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്തെന്ന് യഹൂദർ ചോദിച്ചു. ശിംഷോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോടും ചെയ്യേണ്ടതിന് അവനെ പിടിച്ചു കിട്ടുവാൻ വന്നിരിക്കുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹൂദയിൽ നിന്ന് 3000 പേർ ഏതാം പാറയുടെ ഗഹൂരത്തിങ്കൽ ചെന്നു ശിംഷോനോട്, ഫിലിസ്ത്യർ നമ്മെ വാഴുന്നുവെന്ന് നീ അറിയുന്നില്ലയോ? നീ ഞങ്ങളോട് ചെയ്തത് എന്തെന്ന് ചോദിച്ചു. അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ അവനോട്, ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ശിംഷോൻ അവരോട്, നിങ്ങൾ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുവനെന്ന് പറഞ്ഞു. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ട് പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആയി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. അവനൊരു കഴുതയുടെ പച്ചത്താടിയെല്ലാം കണ്ടു, കൈനീട്ടി എടുത്തു. അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. കഴുതയുടെ താടിയെല്ലുകൊണ്ട് കുന്ന് 1, കുന്ന് 2, കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംഷോൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയെല്ലാം കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമത്ത് ലേഹി എന്ന് പേരായി. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയൻ്റെ കയ്യാലി മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അതിന് എൻ ഹക്കേരോ എന്ന പേരായി. അത് ഇന്നുവരെയും ലേഹിയിലുണ്ട്. അവൻ ഫിലിസ്ത്യരുടെ കാലത്ത് ഇസ്രയേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. അനന്തരം ശിംഷോൻ ഗസയിൽ ചെന്നു. അവിടെ ഒരു വേശ്യയെ കണ്ടു, അവളുടെ അടുക്കൽ ചെന്നു. ശിംഷോൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന ഗസ്യർക്ക് അറിവ് കിട്ടി. അവർ വന്നു വളഞ്ഞു അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതിൽകൾ പതിയിരുന്നു. നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാമെന്ന് പറഞ്ഞ് രാത്രി മുഴുവനും അനങ്ങാതിരുന്നു. ശിംഷോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിൻ്റെ കതകും കട്ടളക്കാൽ 2 ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ടു ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. അതിനുശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്ന പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്നു അവളോട്, നീ അവനെ വശീകരിച്ച് അവന് മഹാശക്തി ഏതിൽ എന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ദലീല ശിംഷോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം? എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ശിംഷോൻ അവളോട്, ഒരിക്കലും ഉണങ്ങാതെ പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെയാകും എന്ന് പറഞ്ഞു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത 7 പച്ച ഞാണ് അവളുടെ അടുക്കൽ കൊണ്ടുവന്നു. അവകൊണ്ട് അവൾ അവനെ ബന്ധിച്ചു. അവളുടെ ഉൾമുറിയിൽ പതിയിരിപ്പുകാർ പാർത്തിരുന്നു. അവൾ അവനോട്, ശിംഷോനെ, ഫിലിസ്ത്യർ ഇതാ വരുന്നുവെന്ന് പറഞ്ഞു. ഉടനെ അവൻ തീ തൊട്ട ചണനൂൽ പോലെ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെട്ടതുമില്ല. പിന്നെ ദലീല ശിംഷോനോട്, നീ എന്നെ ചതിച്ചു എന്നോട് ഭോഷ്ക് പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അവൻ അവളോട് ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെയാകും എന്ന് പറഞ്ഞു. ദലീല പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ചിട്ട് ശിംശോനെ, ഫിലിസ്ത്രീ ഇതാ വരുന്നു എന്ന് അവനോട് പറഞ്ഞു. പതിയിരിപ്പുകാർ ഉൾമുറിയിൽ ഉണ്ടായിരുന്നു. അവനോ ഒരു നൂൽ പോലെ തൻ്റെ കൈമേൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. ദലീല ശിംശോനോട്, ഇതുവരെ നീ എന്നെ ചതിച്ചു, എന്നോട് പോഷ്ക് പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അവൻ അവളോട്, എൻ്റെ തലയിലെ 7 ജട നൂൽപ്പാവിൽ ചേർന്ന് നെയ്താൽ സാധിക്കും എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്തു. കുറ്റി അടിച്ചുറപ്പിച്ചും കൊണ്ട് വെച്ച് അവനോട്, ശിംശോനെ, ഫിലിസ്തർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. അവൻ ഉറക്കമുണർന്നു, നെയ്ത്തു തടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്ത് കളഞ്ഞു. അപ്പോൾ അവൾ അവനോട്, നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? ഈ 3 പ്രാവശ്യം നീ എന്നെ ചതിച്ചു, നിന്റെ മഹാശക്തി ഏതിലാകുന്നുവെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും എന്നവളോട് പറഞ്ഞു. തൻ്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫിലിസ്ത പ്രഭുക്കന്മാരെ വിളിപ്പാൻ ആളയച്ചു. ഇന്ന് വരുവീൻ, അവൻ്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് പറയിച്ചു. ഫിലിസ്ത പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്നു, പണവും കയ്യിൽ കൊണ്ടുവന്നു. അവൾ അവനെ മടിയിൽ ഉറക്കി ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ, ശിംശോനെ, ഫിലിസ്ത ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞുകളയും എന്ന് വിചാരിച്ചു. ഫിലിസ്തരോ അവനെ പിടിച്ചു, കണ്ണുകുത്തി പൊട്ടിച്ചു, ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. അനന്തരം ഫിലിസ്ത പ്രഭുക്കന്മാർ, നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ചു കൂടി. പുരുഷാരം അവനെ കണ്ടപ്പോൾ നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മൾ അനേകരെ കൊല്ലുകയും ചെയ്ത നമ്മുടെ വൈരിയെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തങ്ങളുടെ ദേവനെ പുകഴ്ത്തി. അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ ശിംശോനെ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിംശോനെ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി. അവൻ അവരുടെ മുമ്പിൽ കളിച്ചു. തൂണുകളിടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നത്. ശിംശോൻ തന്നെ കൈക്ക് പിടിച്ച ബാല്യക്കാരനോട്, ക്ഷേത്രം നിൽക്കുന്ന തൂണ് ചാരി ഇരിക്കേണ്ടതിന് ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞിരുന്നു. സകല ഫിലിസ്ത്യ പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ശിംശോൻ കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 3000 പേർ മാളികയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു. കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ 1 പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും, ഒന്ന് വലം കൈകൊണ്ടും മറ്റേത് ഇടം കൈകൊണ്ടും ശിംശോൻ പിടിച്ചു അവയോട് ചാരി. ഞാൻ ഫിലിസ്ത്യരോടുകൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു. ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിൻ്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരേക്കാൾ അധികമായിരുന്നു. അവൻ്റെ സഹോദരന്മാരും പിതൃഭവനമൊക്കെയും ചെന്നു അവനെ എടുത്ത് സോരയ്ക്കും എസ്തായോലിനും മധ്യേ അവൻ്റെ അപ്പനായ മനോഹയുടെ ശ്മശാന സ്ഥലത്ത് അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തിരുന്നു. എഫ്രയീം മലനാട്ടിൽ മീഖാവ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ തൻ്റെ അമ്മയോട്, നിനക്ക് കളവു പോയതും നീ ഒരു ശപഥം ചെയ്ത് ഞാൻ കേൾക്ക പറഞ്ഞതുമായ 1100 വെള്ളിപ്പണം ഇതാ എൻ്റെ പക്കലുണ്ട്. ഞാനാകുന്നു അതെടുത്തത് എന്ന് പറഞ്ഞു. എൻ്റെ മകനെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അവൻ്റെ അമ്മ പറഞ്ഞു. അവന് 1100 വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ, കൊത്തുപണിയും വാർപ്പ് പണിയുമായ ഒരു വിഗ്രഹമുണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എൻ്റെ മകന് വേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു, ആകിയാൽ ഞാനത് നിനക്ക് മടക്കി തരുന്നു എന്ന് പറഞ്ഞു. അവൻ വെള്ളി തൻ്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ 200 വെള്ളിപ്പണം എടുത്തു തട്ടാൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പ് പണിയുമായ ഒരു വിഗ്രഹമുണ്ടാക്കി. അത് മീഖാവിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. മീഖാവിന് ഒരു ദേവമന്ദിരം ഉണ്ടായിരുന്നു. അവനൊരു ഏഫോദും ഗ്രഹബിംബവും ഉണ്ടാക്കി വെച്ചു. തൻ്റെ പുത്രന്മാരിൽ ഒരുത്തനെ കരപൂരണം കഴിച്ചു. അവനവൻ്റെ പുരോഹിതനായി തീർന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. യഹൂദയിലെ ബേത്ലഹേമിനായി യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവൻ ലേവ്യനും അവിടെ വന്ന് പാർത്തവനും അത്രേ. തരം കിട്ടുന്നിടത്ത് ചെന്ന് പാർപ്പാൻ വേണ്ടി അവൻ യഹൂദയിലെ ബേത്ലഹേം പട്ടണം വിട്ട് പുറപ്പെട്ടു. തന്റെ പ്രയാണത്തിൽ എഫ്രയീം മലനാട്ടിൽ മീഖാവിന്റെ വീട് വരെ എത്തി. മീഖാവ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു, തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോകയാകുന്നു എന്നുത്തരം പറഞ്ഞു. മീഖാവ് അവനോട്, നീ എന്നോടുകൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്കാം, ഞാൻ നിനക്ക് ആണ്ടിൽ 10 വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലേവ്യൻ അകത്തു ചെന്നു, അവനോടുകൂടെ പാർപ്പാൻ ലേവ്യന് സമ്മതമായി. ആ യുവാവ് അവന് സ്വന്തം പുത്രന്മാരിൽ ഒരുത്തനെ പോലെയായി തീർന്നു. മീഖാവ് ലേവ്യനെ കരപൂരണം കഴിപ്പിച്ചു. യുവാവ് അവന് പുരോഹിതനായി തീർന്നു. മീഖാവിന്റെ വീട്ടിൽ പാർത്തു. ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കാൻ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെയെന്ന് മീഖാവ് പറഞ്ഞു. ഇനി പുതിയ നിയമത്തിൽ നിന്നും ലൂക്കോസിന്റെ സുവിശേഷം 10:1-24 വാക്യങ്ങൾ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈ രണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവി. അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഭക്ഷിപ്പിൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവി. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറവി. ആ പട്ടണത്തെക്കാൾ സോദോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോരസീനെ നിനക്കയ്യോ കഷ്ടം, ബെത്സൈദ നിനക്കയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീരപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരനും സീദോനും സഹിക്കാവതാകും. നീയോ കഫർനഹൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവനവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് അത്രേ സന്തോഷിപ്പിൻ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്ന പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ട് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. ദൈവനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം വായിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 10 നിന്ന് ഒരു വാക്യം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. ലൂക്കോസിന്റെ സുവിശേഷം 10:20 എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതി. കർത്താവായ യേശുക്രിസ്തു 70 പേരെ വേറെ 70 പേരെ ഈരണ്ടായിട്ട് അയക്കുന്ന ഒരു പ്രത്യേക മിഷൻ ആണ് ഈ ഭാഗത്ത് 10 നാം വായിക്കുന്നത്. 20 അതിൻ്റെ സമാപനമായിട്ട് ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ് നാം വായിച്ചത്. ശിഷ്യന്മാർ പോയി, അവരെ ഏൽപ്പിച്ച വേല ചെയ്തു. അങ്ങനെ പോയിട്ട് മടങ്ങി വന്നവർ കർത്താവ് പറഞ്ഞതുപോലെ അവർ ചെയ്തതുകൊണ്ട് അവർ വളരെ സന്തോഷത്തോടെയാണ് മടങ്ങി വരുന്നത്. വളരെ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ ഒക്കെ അവരിൽ കൂടെ ചെയ്യുവാനിടയായി. അങ്ങനെ അവർ സന്തോഷത്തോടെ മടങ്ങി വന്ന് കർത്താവിനോട് കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് നൽകുന്ന മറുപടിയാണ് ഇവിടെ നാം വായിച്ചത്. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതി. മാനുഷിക ദൃഷ്ടിയിൽ സന്തോഷകരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, വളരെ തൃപ്തി തോന്നുന്ന ഒരു അവസരത്തിലാണ് ഈ പോയ ആളുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ പോയതൊരു വിജയകരമായ യാത്രയായിരുന്നു. യാത്രയിലുടനീളം അവർക്ക് ദൈവത്തിൻ്റെ സഹായമുണ്ടായി. അവരിൽ കൂടെ പല കാര്യങ്ങൾ ചെയ്തെടുക്കുവാനിടയായി. ഒരു മനുഷ്യ ജീവിതം ഫലവത്താകുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ തങ്ങൾ നോക്കിക്കാണുന്ന രീതിയിലല്ല കർത്താവ് അതിനെ നോക്കി. കർത്താവിന് എപ്പോഴും ശിഷ്യന്മാർ സന്തോഷിക്കണമെന്നും തന്നോട് കൂടെയുള്ളവർ ആനന്ദിക്കണമെന്നും എപ്പോഴും കർത്താവ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇവിടെ ഈ വാക്കുകൾ പറയുമ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷം, അവർക്ക് ലഭിച്ചിരിക്കുന്ന ആനന്ദം, അത് പൂർത്തീകരിക്കണമെങ്കിൽ, അത് പൂർണ്ണമാകണമെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള ചിന്ത, രക്ഷയെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ രക്ഷയെക്കുറിച്ചാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചത്. മനുഷ്യ പ്രകൃതമാണ് എല്ലായ്പ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി. ലോകത്തിലായിരിക്കുമ്പോൾ അമാനുഷികമായ കഴിവുകൾ കാണിച്ച് ജയത്തോടെ ജീവിക്കുവാൻ ഇടയാകുക എന്നുള്ളത്, അതിന് ദൈവത്തിൻ്റെ സഹായം പലപ്പോഴും നാം ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. മനുഷ്യനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ദൈവത്താൽ സാധിക്കുമെന്നറിയാവുന്നതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ആ നിലയിൽ ദൈവിക സഹായത്തോടുകൂടെ മേൽത്തരമായി ജീവിപ്പാൻ, അത്ഭുതങ്ങൾ കാണിക്കുവാൻ, അത്ഭുതങ്ങൾക്ക് സാക്ഷികളാകുവാൻ ഒക്കെ എല്ലാവർക്കും താല്പര്യമുണ്ട്. എല്ലാം നല്ലതാണ്, സന്തോഷകരമാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി ഒരു മനുഷ്യൻ്റെ സന്തോഷം ഇരിക്കേണ്ടത് എന്തിലാണെന്ന് യേശു ഈ മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുന്നു. കർത്താവ് പറയുന്നത് ഇതാണ്, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് അത്രയും സന്തോഷിക്കും. രക്ഷ പ്രാപിച്ച വ്യക്തിക്ക് തീർച്ചയായിട്ടും സന്തോഷിപ്പാൻ വകയുണ്ട്. മറ്റൊന്നുമില്ലെങ്കിലും, മറ്റൊന്നും അവരെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിലും സ്വർഗത്തിൽ തങ്ങളുടെ പേരുണ്ടെന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ ആനന്ദിപ്പാൻ ഇടയായിത്തീരും. ചുരുക്കി പറഞ്ഞാൽ സന്തോഷം എന്നത് രക്ഷ പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ മാനസിക അവസ്ഥയാണ്. അവൻ എപ്പോഴും സന്തോഷിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. എൻ്റെ പേർ സ്വർഗത്തിലുണ്ടെന്നുള്ള ചിന്ത വരുമ്പോൾ തന്നെ, ആ ബോധമുള്ളതുകൊണ്ട് തന്നെ നിശ്ചയമായും ഒരു ദൈവവൈദ്യനെ സന്തോഷിപ്പാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ദൈവം നമ്മെ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. ദൈവം നമ്മളെ തൻ്റെ പ്രവൃത്തിക്കായി ഉപയോഗിക്കട്ടെ. എന്നാൽ അപ്പോൾ തന്നെ തൻ്റെ വേല ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷിപ്പാനുള്ളത് എൻ്റെ പേർ സ്വർഗത്തിലുണ്ട്, കർത്താവ് എന്നെ അറിയുന്നുണ്ട്, എൻ്റെ പേർ അവിടെ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ആനന്ദിക്കുന്നു എന്ന് പറയുവാനിടയാകട്ടെ. മറ്റ് നാം കാണുന്ന, നമ്മളെക്കൊണ്ട് ഇപ്പോൾ ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളെക്കാൾ ഉപരിയായി നിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടെ, രക്ഷയുടെ ആ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴി? ദൈവം ഭൂമിയിലേക്ക് വന്നു ഈ പദ്ധതി, രക്ഷാ പദ്ധതി മനുഷ്യവർഗത്തിന് വേണ്ടി നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതുവാനിടയായി തീർന്നു. ക്രിസ്തുയേശുവിനെ ജീവിതത്തിൽ അംഗീകരിച്ചതുമൂലം, ദൈവവും കർത്താവുമായി സ്വീകരിച്ചതുമൂലം നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതി. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രയും സന്തോഷിപ്പേ. നമുക്കും സന്തോഷിപ്പാൻ വകയുണ്ട്. ദൈവം സഹായിക്കട്ടെ.